ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് നമ്മൾ ആവർത്തന പുസ്തകം ആരംഭിക്കുകയാണ്. പഞ്ചഗ്രന്ഥങ്ങളിൽ അഞ്ചാമത്തേതും അവസാനത്തേതുമായ പുസ്തകമാകുന്നു ആവർത്തന പുസ്തകം. ഇസ്രായേലിനോടുള്ള മോശയുടെ മൂന്ന് സംവാദങ്ങളായി അഥവാ പ്രഭാഷണങ്ങളായി ഈ ആവർത്തന പുസ്തകത്തെ നമുക്ക് കാണാവുന്നതാണ്. ഒന്നാം പ്രഭാഷണത്തിൽ 40 വർഷത്തെ അവരുടെ മരുഭൂമി പ്രയാണം പ്രതിപാദിച്ച് യഹോവയുടെ കൽപ്പനകളെ പാലിക്കുവാൻ അവരെ ഉദ്ബോധിപ്പിക്കുന്നു. രണ്ടാം പ്രഭാഷണത്തിൽ കനാൻ നാട് നഷ്ടപ്പെടാതെ സമാധാനമായി അവിടെ ജീവിക്കുവാൻ യഹോവയെ അവിടെ ഏകാഗ്രതയോടെ പിൻപറ്റേണ്ടതിൻ്റെ പ്രാധാന്യവും ആ നിബന്ധനകളും ഊന്നി വെളിപ്പെടുത്തുന്നു. മൂന്നാമതായി ഇസ്രായേലിൻ്റെ പരാജയ നിമിത്തം എങ്ങാനും ദേശം കൈവിട്ടു പോയാലും മാനസാന്തരപ്പെട്ട് മടങ്ങി വരുന്നിടത്ത് അതവർക്ക് മടക്കി നൽകാം എന്ന ദൈവത്തിൻ്റെ കരുണയുടെയും ക്ഷമയുടെയും ഉറപ്പുമായി ഈ പുസ്തകം നിൽക്കുന്നു. ലളിതമായി ചുരുക്കിയാൽ മോശ പ്രധാനമായി 3 വിഷയങ്ങളാണ് ഇവിടെ ബന്ധിപ്പിക്കുന്നത്. 1, ഇസ്രായേൽ. 2, ഇസ്രായേലിൻ്റെ വലിയവനായ ദൈവം. 3, ഇവരെ രണ്ടുപേരെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഉടമ്പടി. ഇസ്രായേൽ ജനതയുടെ ഭൂതകാലത്തും വർത്തമാനകാലത്തും ഭാവി കാലത്തും ദൈവവുമായുള്ള ഇടപെടൽ ഇതിലുടനീളം പ്രതിപാദിക്കുന്നുണ്ട്. ഇത് ഏറ്റവും ഒടുവിലായി മോശയ്ക്ക് ശേഷം യോശുവയുടെ പിന്തുടർച്ച, മോശയുടെ അവസാനത്തെ നിർദ്ദേശങ്ങൾ, മോശയുടെ ഗുണദോഷങ്ങൾ, മോശയുടെ ഗാനം, ഏറ്റവും ഒടുവിൽ മോശയുടെ മരണം, ഇതെല്ലാം ഈ പുസ്തകത്തിൽ വെളിപ്പെടുന്നു. ഇസ്രായേലിനെ സംബന്ധിച്ചും കർത്താവായ ക്രിസ്തേശുവിനെ സംബന്ധിച്ചുമുള്ള ഏറ്റവും പ്രധാന കൽപ്പനകൾ അഥവാ വാക്യങ്ങൾ ഈ പുസ്തകത്തിൽ നിന്നുമാണ്. 4:4 വാക്യങ്ങളിൽ ഇസ്രായേലെ കേൾക്ക, യഹോവ നമ്മുടെ ദൈവമാകുന്നു, യഹോവ ഏകൻ തന്നെ. നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. ഇതെല്ലാവർക്കും മനപാഠമായ വാക്യങ്ങളാണ്. ഇതിലെ കൽപ്പനകളും ശിക്ഷകളും ഏറ്റവും കഠിനമായി തോന്നാമെങ്കിലും അതും ശ്രേഷ്ഠമായ ന്യായപ്രമാണം ലഭിച്ച ഒരു ജാതിയുടെ ശ്രേഷ്ഠത ലോകത്തിന് അടയാളമായി നൽകിയതായിരുന്നു. ഇസ്രായേൽ അത് അനുസരിച്ച് ലോകത്തിന് വെളിച്ചവും അടയാളവുമായി നിൽക്കുവാനും അങ്ങനെ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുവാനും ഉദ്ദേശിച്ചിട്ടുള്ളതായിരുന്നു. ഈ പുസ്തക ധ്യാനം നമുക്ക് ഏറ്റവും അനുഗ്രഹീതമായിരിക്കും. പ്രാർത്ഥനയോടെ ശ്രദ്ധിച്ചാൽ
ദൈവനാമത്തിന് മഹത്വം. ഇന്ന് 6 തീയതി ഇന്നത്തെ ദൈവവചന ധ്യാനത്തിനായി വായിക്കുന്ന അധ്യായങ്ങൾ ആവർത്തന പുസ്തകം 1-2 മർക്കോസ് 11:1-19 വാക്യങ്ങൾ. ആവർത്തന പുസ്തകം 1 സൂഫിനെതിരെ പാരാനും തോഫലിനും ലാബാനും ഹസേരോത്തിനും ദീസാഹാബിനും നടുവെ യോർദാനക്കരെ മരുഭൂമിയിൽ അരാബിയിൽ വെച്ച് മോശ എല്ലാ ഇസ്രായേലിനോടും പറഞ്ഞ വചനങ്ങൾ ആവിത്. സേയിർ പർവ്വതം വഴിയായി ഹോരബിൽ നിന്ന് കാദേശ് ബർനയിലേക്ക് 11 വഴിയുണ്ട്. 40 11 മോശ ഇസ്രായേൽ മക്കളോട് യഹോവ അവർക്ക് വേണ്ടി തന്നോട് കൽപ്പിച്ചതുപോലെയൊക്കെയും പറഞ്ഞു. ഹെഷ്ബോനിൽ പാർത്തിരുന്ന അമോര്യ രാജാവായ സീഹോനെയും അസ്തരോത്തിൽ പാർത്തിരുന്ന ബാഷാൻ രാജാവായ ഓഗിനെയും എദ്രയിൽ വെച്ച് സംഹരിച്ച ശേഷം യോർദാൻ അക്കരെ മോവാബ് ദേശത്ത് വെച്ച് മോശ ഈ ന്യായ പ്രമാണം വിവരിച്ചു തുടങ്ങിയത് എങ്ങനെയെന്നാൽ, ഹോരബിൽ വെച്ച് നമ്മുടെ ദൈവമായ യഹോവ നമ്മോട് കൽപ്പിച്ചത്, നിങ്ങൾ ഈ പർവ്വതത്തിങ്കിൽ പാർത്തത് മതി, തിരിഞ്ഞ് യാത്ര ചെയ്ത് അമോരിയുടെ പർവ്വതത്തിലേക്കും അതിന്റെ അയൽ പ്രദേശങ്ങളായ അരാബ, മലനാട്, താഴ്വീതി, തെക്കേദേശം, കടൽക്കര എന്നിങ്ങനെയുള്ള കനാന്യ ദേശത്തേക്കും ലെബാനോനിലേക്കും ഫ്രാത്ത് എന്ന മഹാനദി വരെയും പോകുവിൻ. ഇതാ ഞാൻ ആ ദേശം നിങ്ങളുടെ മുൻപിൽ വെച്ചിരിക്കുന്നു. നിങ്ങൾ കടന്ന് യഹോവ നിങ്ങളുടെ പിതാക്കന്മാരായ അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും അവരുടെ സന്തതിക്കും കൊടുക്കുമെന്ന് അവരോട് സത്യം ചെയ്ത ദേശത്തെ കൈവശമാക്കുവിൻ. അക്കാലത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, എനിക്ക് ഏകനായി നിങ്ങളെ വഹിപ്പാൻ കഴിയുകയില്ല, നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളെ വർദ്ധിപ്പിച്ചിരിക്കുന്നു. ഇതാ നിങ്ങൾ ഇന്ന് പെരുപ്പത്തിൽ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ ഇരിക്കുന്നു. നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ നിങ്ങളെ ഇപ്പോഴുള്ളതിനേക്കാൾ ഇനിയും ആയിരം ഇരട്ടിയാക്കി താൻ നിങ്ങളോട് അരുളി ചെയ്തതുപോലെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ ഏകനായി നിങ്ങളുടെ ഭാരവും നിങ്ങളുടെ ചുമടും നിങ്ങളുടെ വ്യവഹാരങ്ങളും വഹിക്കുന്നത് എങ്ങനെ? അതത് ഗോത്രത്തിൽ നിന്ന് ജ്ഞാനവും വിവേകവും പ്രസിദ്ധിയുമുള്ള പുരുഷന്മാരെ തിരഞ്ഞെടുപ്പീൻ. അവരെ ഞാൻ നിങ്ങൾക്ക് തലവന്മാരാക്കും. അതിന് നിങ്ങൾ എന്നോട് നീ പറഞ്ഞ കാര്യം നല്ലത് എന്നുത്തരം പറഞ്ഞു. ആകയാൽ ഞാൻ നിങ്ങളുടെ ഗോത്രത്തലവന്മാരായി ജ്ഞാനവും പ്രസിദ്ധിയുമുള്ള പുരുഷന്മാരെ 1000 പേർക്ക് അധിപതിമാർ, 100 പേർക്ക് അധിപതിമാർ, 50 പേർക്ക് അധിപതിമാർ, 10 പേർക്ക് അധിപതിമാർ, ഇങ്ങനെ നിങ്ങൾക്ക് തലവന്മാരും ഗോത്രപ്രമാണികളുമായി നിയമിച്ചു. അന്ന് ഞാൻ നിങ്ങളുടെ ന്യായാധിപന്മാരോട് ആജ്ഞാപിച്ചത് നിങ്ങളുടെ സഹോദരന്മാർക്ക് തമ്മിലുള്ള കാര്യങ്ങളെ കേട്ട് ആർക്കെങ്കിലും സഹോദരനോടോ പരദേശിയോടോ വല്ല കാര്യവും ഉണ്ടായാൽ അത് നീതിയോടെ വിധിപ്പിൻ. ന്യായവിസ്താരത്തിൽ മുഖം നോക്കാതെ ചെറിയവന്റെ കാര്യവും വലിയവന്റെ കാര്യവും ഒരുപോലെ കേൾക്കണം. മനുഷ്യനെ ഭയപ്പെടരുത്. ന്യായവിധി ദൈവത്തിനുള്ളതല്ലോ. നിങ്ങൾക്ക് അധികം പ്രയാസമുള്ള കാര്യം എന്റെ അടുക്കൽ കൊണ്ടുവരുവേൻ, അത് ഞാൻ തീർക്കും. അങ്ങനെ നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങളൊക്കെയും ഞാൻ അക്കാലത്ത് നിങ്ങളോട് കൽപ്പിച്ചുവല്ലോ. പിന്നെ നമ്മുടെ ദൈവമായ യഹോവ നമ്മോട് കൽപ്പിച്ചതുപോലെ നാം ഹോരബിൽ നിന്ന് പുറപ്പെട്ട ശേഷം നിങ്ങൾ കണ്ട ഭയങ്കരമായ മഹാമരുഭൂമിയിൽ കൂടി നാം അമോരിയരുടെ മലനാട്ടിലേക്കുള്ള വഴിയായി സഞ്ചരിച്ച് കാദേശ് ബർനയിലെത്തി. അപ്പോൾ ഞാൻ നിങ്ങളോട് നമ്മുടെ ദൈവമായ യഹോവ നമുക്ക് തരുന്ന അമോരിയരുടെ മലനാട് വരെ നിങ്ങൾ എത്തിയിരിക്കുന്നുവല്ലോ. ഇതാ നിന്റെ ദൈവമായ യഹോവ ആ ദേശം നിന്റെ മുൻപിൽ വെച്ചിരിക്കുന്നു. നിന്റെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ നിന്നോട് അരുളി ചെയ്തതുപോലെ നീ ചെന്ന് അത് കൈവശമാക്കിക്കൊള്ളുക. ഭയപ്പെടരുത്, അധൈര്യപ്പെടുകയും അരുത് എന്ന് പറഞ്ഞു. എന്നാറെ നിങ്ങൾ എല്ലാവരും അടുത്തു വന്നു. നാം ചില ആളുകളെ മുൻപ് കൂട്ടി അയക്കുക. അവർ ദേശം ഒറ്റുനോക്കിയിട്ട് നാം ചെല്ലേണ്ടുന്ന വഴിയെയും പോകേണ്ടുന്ന പട്ടണങ്ങളെയും കുറിച്ച് വർത്തമാനം കൊണ്ടുവരട്ടെ എന്ന് പറഞ്ഞു. ആ വാക്ക് എനിക്ക് ബോധിച്ചു. ഞാൻ ഓരോ ഗോത്രത്തിൽ നിന്ന് ഓരോ ആൾ വീതം 12 പേരെ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് തിരഞ്ഞെടുത്തു. അവൾ പുറപ്പെട്ട് പർവ്വതത്തിൽ കയറി എസ്കോൽ താഴ്വരയോളം ചെന്ന് ദേശം ഉറ്റുനോക്കി. ദേശത്തിലെ ഫലവും ചിലത് അവർ കൈവശമാക്കിക്കൊണ്ട് നമ്മുടെ അടുക്കൽ വന്ന് വർത്തമാനമെല്ലാം അറിയിച്ചു. നമ്മുടെ ദൈവമായ യഹോവ നമുക്ക് തരുന്ന ദേശം നല്ലത് എന്ന് പറഞ്ഞു. എന്നാൽ കയറി പോകുവാൻ നിങ്ങൾക്ക് മനസ്സില്ലാതെ നിങ്ങളുടെ ദൈവമായ യഹോവയുടെ കൽപ്പന നിങ്ങൾ മറുത്തു. യഹോവ നമ്മെ പകയ്ക്കിയാൽ നമ്മെ നശിപ്പിപ്പാൻ തക്കവണ്ണം അമോര്യരുടെ കയ്യിൽ ഏൽപ്പിക്കേണ്ടതിന് മിസ്രയീം ദേശത്തു നിന്ന് കൊണ്ടുവന്നിരിക്കുന്നു. എവിടേക്കാകുന്നു നാം കയറിപ്പോകുന്നത്? ജനങ്ങൾ നമ്മളെക്കാളും വലിയവരും ദീർഘകായന്മാരും, പട്ടണങ്ങൾ വലിയവയും ആകാശത്തോളം എത്തുന്ന മതിലുള്ളവയും ആകുന്നു. ഞങ്ങൾ അവിടെ അനാഖിരെയും കണ്ടു എന്ന് പറഞ്ഞ് നമ്മുടെ സഹോദരന്മാർ നമ്മുടെ ഹൃദയം ഉരുക്കിയിരിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ നിങ്ങളുടെ കൂടാരങ്ങളിൽ വെച്ച് പിറുപിറുത്തു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നിങ്ങളോട് നിങ്ങൾ ഭ്രമിക്കരുത്, അവരെ ഭയപ്പെടുകയും അരുത്. നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളുടെ മുൻപിൽ നടക്കുന്നു. നിങ്ങൾ കാണുക, അവൻ മിസ്രയീമിലും മരുഭൂമിയിലും ചെയ്തതുപോലെയൊക്കെയും നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ഒരു മനുഷ്യൻ തന്റെ മകനെ വഹിക്കുന്നത് പോലെ നിങ്ങൾ ഈ സ്ഥലത്തെത്തുവോളം നടന്ന എല്ലാ വഴിയിലും നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളെ വഹിച്ചുവെന്ന് നിങ്ങൾ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. ഇതെല്ലാം ആയിട്ടും പാളയം ഇറങ്ങേണ്ടതിന് നിങ്ങൾക്ക് സ്ഥലം അന്വേഷിപ്പാനും നിങ്ങൾ പോകേണ്ടുന്ന വഴി നിങ്ങൾക്ക് കാണിച്ചു തരുവാനും രാത്രി അഗ്നിയിലും പകൽ മേഘത്തിലും നിങ്ങൾക്ക് മുൻപായി നടന്ന നിങ്ങളുടെ ദൈവമായ യഹോവയെ നിങ്ങൾ വിശ്വസിച്ചില്ല. ആകയാൽ യഹോവ നിങ്ങളുടെ വാക്ക് കേട്ട് കോപിച്ചു. ഞാൻ നിങ്ങളുടെ പിതാക്കന്മാർക്ക് കൊടുക്കുമെന്ന് സത്യം ചെയ്തിട്ടുള്ള നല്ല ദേശം ഈ ദുഷ്ടതലമുറയിലെ പുരുഷന്മാർ ആരും കാണുകയില്ല. യഫുന്നയുടെ മകനായ കാലേബ് മാത്രം അത് കാണുകയും അവൻ യഹോവയെ പൂർണ്ണമായി പറ്റിനിന്നതുകൊണ്ട് അവനും അവന്റെ പുത്രന്മാർക്കും അവൻ ചവിട്ടിയ ദേശം ഞാൻ കൊടുക്കുകയും ചെയ്യുമെന്ന് സത്യം ചെയ്ത് കൽപ്പിച്ചു. യഹോവ നിങ്ങളുടെ നിമിത്തം എന്നോടും കോപിച്ചു കൽപ്പിച്ചത് നീയും അവിടെ ചെല്ലുകയില്ല. നിന്റെ ശുശ്രൂഷകനായ നൂന്റെ മകനായ യോശു അവിടെ ചെല്ലും. അവനെ ധൈര്യപ്പെടുത്തുക. അവനാകുന്നു ഇസ്രായേലിന് അത് കൈവശമാക്കി കൊടുക്കേണ്ടത്. കൊള്ളയാകുമെന്ന് നിങ്ങൾ പറഞ്ഞ നിങ്ങളുടെ കുഞ്ഞുകുട്ടികളും ഇന്ന് ഗുണദോഷങ്ങളെ തിരിച്ചറിയാത്ത നിങ്ങളുടെ മക്കളും അവിടെ ചെല്ലും. അവർക്ക് ഞാനത് കൊടുക്കും, അവരത് കൈവശമാക്കും. നിങ്ങൾ തിരിഞ്ഞ് ചെങ്കടൽ വഴിയായി മരുഭൂമിയിലേക്ക് യാത്ര ചെയ്യുവീൻ. അതിന് നിങ്ങൾ എന്നോട് ഞങ്ങൾ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നു, നമ്മുടെ ദൈവമായ യഹോവ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെയൊക്കെയും ഞങ്ങൾ പോയി യുദ്ധം ചെയ്യുമെന്ന് ഉത്തരം പറഞ്ഞു. അങ്ങനെ നിങ്ങൾ ഓരോരുത്തൻ താൻ താന്റെ യുദ്ധ ആയുധം ധരിച്ച് പർവ്വതത്തിൽ കയറുവാൻ തുനിഞ്ഞു. എന്നാൽ യഹോവ എന്നോട് നിങ്ങൾ പോകരുത്, യുദ്ധം ചെയ്യരുത്, ഞാൻ നിങ്ങളുടെ ഇടയിലില്ല, ശത്രുക്കളോട് നിങ്ങൾ തോറ്റുപോകും എന്ന് അവരോട് പറയുക എന്ന് കൽപ്പിച്ചു. അങ്ങനെ ഞാൻ നിങ്ങളോട് പറഞ്ഞു, എന്നാൽ നിങ്ങൾ കേൾക്കാതെ യഹോവയുടെ കൽപ്പന മറുത്ത് അഹമ്മദിയോടെ പർവ്വതത്തിൽ കയറി. ആ പർവ്വതത്തിൽ കുടിയിരുന്ന അമോര്യർ നിങ്ങളുടെ നേരെ പുറപ്പെട്ടു വന്ന് തേനീച്ചപോലെ നിങ്ങളെ പിന്തുടർന്ന് സേയീരിൽ ഹെർമ വരെ ചിന്നിച്ചു കളഞ്ഞു. നിങ്ങൾ മടങ്ങി വന്ന് യഹോവയുടെ മുൻപാകെ കരഞ്ഞു, എന്നാൽ യഹോവ നിങ്ങളുടെ നിലവിളി കേട്ടില്ല, നിങ്ങളുടെ അപേക്ഷയ്ക്ക് ചെവി തന്നതുമില്ല. അങ്ങനെ നിങ്ങൾ കാദേശിൽ പാർത്ത ദീർഘകാലമൊക്കെയും അവിടെ താമസിക്കേണ്ടി വന്നു. ആവർത്തന പുസ്തകം 2 അനന്തരം യഹോവ എന്നോട് കൽപ്പിച്ചതുപോലെ നാം തിരിഞ്ഞ് ചെങ്കടൽ വഴിയായി മരുഭൂമിയിലേക്ക് യാത്ര പുറപ്പെട്ടു. നാം ഏറിയ നാൾ സേയീർ പർവ്വതത്തെ ചുറ്റി നടന്നു. പിന്നെ യഹോവ എന്നോട് കൽപ്പിച്ചത്, നിങ്ങൾ ഈ പർവ്വതം ചുറ്റി നടന്നതും മതി, വടക്കോട്ട് തിരുവൻ. നീ ജനത്തോട് കൽപ്പിക്കേണ്ടത് എന്തെന്നാൽ, സേയീരിൽ കുടിയിരിക്കുന്ന ഏശാവിന്റെ മക്കളായ നിങ്ങളുടെ സഹോദരന്മാരുടെ അതിരിൽ കൂടി നിങ്ങൾ കടപ്പാൻ പോകുന്നു. അവൾ നിങ്ങളെ പേടിക്കും, ആകയാൽ ഏറ്റവും സൂക്ഷിച്ചു കൊള്ളേണം. നിങ്ങൾ അവരോട് പടയെടുക്കരുത്. അവരുടെ ദേശത്ത് ഞാൻ നിങ്ങൾക്കൊരു കാൽ വെപ്പാൻ പോലും ഇടം തരികയില്ല. സേയീർ പർവ്വതം ഞാൻ ഏശാവിന് അവകാശമായി കൊടുത്തിരിക്കുന്നു. നിങ്ങൾ അവരോട് ആഹാരം വിലയ്ക്ക് വാങ്ങി കഴിക്കണം, വെള്ളവും വിലയ്ക്ക് വാങ്ങി കുടിക്കണം. നിന്റെ ദൈവമായ യഹോവ നിന്റെ കൈകളുടെ സകല പ്രവൃത്തിയിലും നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഈ മഹാമരുഭൂമിയിൽ നീ സഞ്ചരിക്കുന്നത് അവൻ അറിഞ്ഞിരിക്കുന്നു. ഈ 40 നിന്റെ ദൈവമായ യഹോവ നിന്നോടുകൂടെ ഇരുന്നു. നിനക്ക് യാതൊന്നിനും മുട്ടും വന്നിട്ടില്ല. അങ്ങനെ നാം സേയീരിൽ കൂടിയിരുന്ന ഏശാവിന്റെ മക്കളായ നമ്മുടെ സഹോദരന്മാരെ ഒഴിച്ച് അരാബ വഴിയായി ഏലാത്തിന്റെയും എസ്യോൻ ഗേബേറിന്റെയും അരികത്തുകൂടി കടന്നിട്ട് തിരിഞ്ഞ് മോവാബ് മരുഭൂമിയിലേക്കുള്ള വഴിയായി കടന്നുപോന്നു. അപ്പോൾ യഹോവ എന്നോട് കൽപ്പിച്ചത്, മോവാബിരെ ഞെരുക്കരുത്, അവരോട് പടയെടുക്കുകയും അരുത്. ഞാൻ അവരുടെ ദേശത്ത് നിനക്കൊരു അവകാശം തരികയില്ല. ആറ് ദേശത്തെ ഞാൻ ലോത്തിന്റെ മക്കൾക്ക് അവകാശമായി കൊടുത്തിരിക്കുന്നു. വലിപ്പവും പെരുപ്പവും അനാഖ്യരെ പോലെ പൊക്കവുമുള്ള ജാതിയായ ഏമിയർ പണ്ടവിടെ പാർത്തിരുന്നു. ഇവരെ അനാഖ്യരെ പോലെ മല്ലന്മാർ എന്ന് വിചാരിച്ചു വരുന്നു. മോവാബിരോ അവർക്ക് ഏമിയർ എന്ന് പേർ പറയുന്നു. ഹോരിരും പണ്ട് സേയീരിൽ പാർത്തിരുന്നു. എന്നാൽ ഏശാവിന്റെ മക്കൾ അവരെ തങ്ങളുടെ മുൻപിൽ നിന്ന് നീക്കിക്കളയുകയും സംഹരിക്കുകയും അവർക്ക് പകരം കുടി പാർക്കുകയും ചെയ്തു. ഇസ്രായേലിന് യഹോവ കൊടുത്ത അവകാശ ദേശത്ത് അവർ ചെയ്തതുപോലെ തന്നെ. ഇപ്പോൾ എഴുന്നേറ്റ് സേരത് തോട് കടപ്പീൻ എന്ന് കൽപ്പിച്ചതുപോലെ നാം സേരത് തോട് കടന്നു. നാം കാദേശ് ബർനയിൽ നിന്ന് പുറപ്പെട്ടതു മുതൽ സേരത് തോട് കടക്കം വരെയുള്ള കാലം 38 അതിനിടയിൽ യോദ്ധാക്കളായിരുന്ന തലമുറ ഒക്കെയും യഹോവ അവരോട് സത്യം ചെയ്തതുപോലെ പാളയത്തിൽ നിന്ന് മുടിഞ്ഞുപോയി. അവർ മുടിഞ്ഞു തീരും വരെ യഹോവയുടെ കൈ അവരെ പാളയത്തിൽ നിന്ന് നശിപ്പിപ്പാൻ തക്കവണ്ണം അവർക്ക് വിരോധമായിരുന്നു. ഇങ്ങനെ യോദ്ധാക്കളൊക്കെയും ജനത്തിന്റെ ഇടയിൽ നിന്ന് മരിച്ചൊടുങ്ങിയ ശേഷം യഹോവ എന്നോട് കൽപ്പിച്ചത്, നീ ഇന്ന് ആർ എന്ന മോവാബി ദേശത്തുകൂടി കടപ്പാൻ പോകുന്നു. അമോനിയരോട് അടുത്തു ചെല്ലുമ്പോൾ അവരെ ഞെരുക്കരുത്, അവരോട് പടയെടുക്കുകയും അരുത്. ഞാൻ അമോനിയരുടെ ദേശത്ത് നിനക്ക് അവകാശം തരികയില്ല. അത് ഞാൻ ലോത്തിന്റെ മക്കൾക്ക് അവകാശമായി കൊടുത്തിരിക്കുന്നു. അതും മല്ലന്മാരുടെ ദേശമെന്ന് വിചാരിച്ചു വരുന്നു. മല്ലന്മാർ പണ്ട് അവിടെ പാർത്തിരുന്നു. അമോനിയർ അവരെ സംസുമ്യർ എന്ന് പറയുന്നു. അവൾ വലിപ്പവും പെരുപ്പവും അനാക്കിയരെ പോലെ പൊക്കവുമുള്ള ജാതിയായിരുന്നു. എങ്കിലും യഹോവ അവരെ അവരുടെ മുൻപിൽ നിന്നും നശിപ്പിച്ചു. ഇങ്ങനെ അവൾ അവരുടെ ദേശം കൈവശമാക്കി അവരുടെ സ്ഥലത്ത് കുടി പാർത്തു. അവൻ സേയീരിൽ പാർക്കുന്ന ഏശാവിന്റെ മക്കൾക്ക് വേണ്ടി ചെയ്തതുപോലെ തന്നെ അവൻ ഹോരിരെ അവരുടെ മുൻപിൽ നിന്ന് നശിപ്പിച്ചിട്ട് അവൾ അവരുടെ ദേശം കൈവശമാക്കി അവരുടെ സ്ഥലത്ത് ഇന്നു വരെയും പാർക്കുന്നു. കഫ്തോരിൽ നിന്ന് വന്ന കഫ്തോര്യരും ഗസ വരെയുള്ള ഊരുകളിൽ പാർത്തിരുന്ന അവ്യരെ നശിപ്പിച്ച് അവരുടെ സ്ഥലത്ത് കുടി പാർത്തു. നിങ്ങൾ എഴുന്നേറ്റ് യാത്ര പുറപ്പെട്ട് അർണോൻ താഴ്വര കടപ്പീൻ. ഇതാ ഞാൻ ഹെഷ്ബോനിലെ അമോര്യ രാജാവായ സീഹോനെയും അവന്റെ ദേശത്തെയും നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. അവനോട് പടവെട്ടി അത് കൈവശമാക്കുവാൻ തുടങ്ങുക. നിന്നെയുള്ള പേടിയും ഭീതിയും ആകാശത്തിൻ കീഴങ്ങുമുള്ള ജാതികളുടെ മേൽ വരുത്തുവാൻ ഞാൻ ഇന്ന് തന്നെ തുടങ്ങും. അവൾ നിന്റെ ശ്രുതി കേട്ട് നിന്റെ നിമിത്തം വിറയ്ക്കുകയും നടുങ്ങുകയും ചെയ്യും. പിന്നെ ഞാൻ കെദേമോത് മരുഭൂമിയിൽ നിന്ന് ഹെഷ്ബോനിലെ രാജാവായ സീഹോന്റെ അടുക്കൽ സമാധാന വാക്കുകളോടുകൂടെ ദൂതന്മാരെ അയച്ചു. ഞാൻ നിന്റെ ദേശത്തുകൂടെ കടന്നു പോകുവാൻ അനുവദിക്കണമേ. ഞാൻ ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതെ പെരുവഴിയിൽ കൂടി മാത്രം നടക്കും. സേയീരിൽ പാർക്കുന്ന ഏശാവിന്റെ മക്കളും ആരിൽ പാർക്കുന്ന മോവാബീരും എനിക്ക് തന്നതുപോലെ നീ വിലയ്ക്ക് തരുന്ന ആഹാരം ഞാൻ കഴിക്കുകയും വിലയ്ക്ക് തരുന്ന വെള്ളം കുടിക്കുകയും ചെയ്തുകൊള്ളാം. യോർദാൻ കടന്ന് ഞങ്ങളുടെ ദൈവമായ യഹോവ ഞങ്ങൾക്ക് തരുന്ന ദേശത്തെത്തുവോളം കാൽനടയായി പോകുവാൻ മാത്രം അനുവദിക്കണമെന്ന് പറയിച്ചു. എന്നാൽ നാം തന്റെ ദേശത്തുകൂടി കടന്നു പോകുവാൻ ഹെഷ്ബോനിലെ രാജാവായ സീഹോൻ സമ്മതിച്ചില്ല. ഇന്ന് കാണുന്നത് പോലെ നിന്റെ ദൈവമായ യഹോവ അവനെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കേണ്ടതിന് അവന്റെ മനസ്സ് കടുപ്പിച്ച് അവന്റെ ഹൃദയം കഠിനമാക്കി. യഹോവ എന്നോട്, ഞാൻ സീഹോനെയും അവന്റെ ദേശത്തെയും നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു, അവന്റെ ദേശം കൈവശമാക്കേണ്ടതിന് അത് അടക്കുവാൻ തുടങ്ങുക എന്ന് കൽപ്പിച്ചു. അങ്ങനെ സീഹോനും അവന്റെ സർവ്വജനവും നമ്മുടെ നേരെ പുറപ്പെട്ടു വന്ന് യാഹാസിൽ വെച്ച് പടയേറ്റു. നമ്മുടെ ദൈവമായ യഹോവ അവനെ നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചു. നാം അവനെയും അവന്റെ പുത്രന്മാരെയും അവന്റെ സർവ്വജനത്തെയും സംഹരിച്ചു. അക്കാലത്ത് നാം അവന്റെ എല്ലാ പട്ടണങ്ങളും പിടിച്ച് പട്ടണം തോറും പുരുഷന്മാരെയും സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും ഉന്മൂലനാശം ചെയ്തു, ഒരുത്തനെയും ശേഷിപ്പിച്ചില്ല. നാൽക്കാലികളെയും നാം പിടിച്ച പട്ടണങ്ങളിലെ കൊള്ളയും മാത്രം നാം നമുക്കായി എടുത്തു. അർണോൻ താഴ്വരയുടെ അറ്റത്തുള്ള അരോവേരും താഴ്വരയിലെ പട്ടണവും മുതൽ ഗിലയാദ് വരെ നമ്മുടെ കൈക്കെത്താതെ ഒരു പട്ടണവും ഉണ്ടായിരുന്നില്ല. നമ്മുടെ ദൈവമായ യഹോവ സകലവും നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചു. അമോനിയരുടെ ദേശവും യാബോക് നദിയുടെ ഒരു വശമൊക്കെയും മലനാട്ടിലെ പട്ടണങ്ങളും നമ്മുടെ ദൈവമായ യഹോവ നമ്മോട് വിലക്കിയ ഇടങ്ങളും മാത്രം നാം ആക്രമിച്ചില്ല. മർക്കോസ് 11:1-19 വാക്യങ്ങൾ. അവർ എരിശ്ലേമിനോട് സമീപിച്ച് ഒലീവ് മലയരികെ ബേത്ത്ഫാഗയിലും ബെദാനിയയിലും എത്തിയപ്പോൾ അവൻ ശിഷ്യന്മാരിൽ രണ്ടുപേരെ അയച്ചവരോട്, നിങ്ങൾക്കെതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുവിൻ. അതിൽ കടന്നാലുടനെ ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കാണും. അതിനെ അഴിച്ചു കൊണ്ടുവരുവീൻ. ഇത് ചെയ്യുന്നത് എന്തെന്ന് ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ, കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറവിൻ, അവൻ ക്ഷണത്തിൽ അതിനെ ഇങ്ങോട്ടയക്കും എന്ന് പറഞ്ഞു. അവൾ പോയി തെരുവിൽ പുറത്ത് വാതിൽക്കൽ കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കണ്ട് അതിനെ അഴിച്ചു. അവിടെ നിന്നവരിൽ ചിലർ അവനോട്, നിങ്ങൾ കഴുതക്കുട്ടിയെ അഴിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു. യേശു കൽപ്പിച്ചതുപോലെ അവൾ അവരോട് പറഞ്ഞു. അവർ അവരെ വിട്ടയച്ചു. അവർ കഴുതക്കുട്ടിയെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്ന് തങ്ങളുടെ വസ്ത്രം അതിന്മേലിട്ടു. അവൻ അതിന്മേൽ കയറിയിരുന്നു. അനേകർ തങ്ങളുടെ വസ്ത്രം വഴിയിൽ വിരിച്ചു. മറ്റു ചിലർ പറമ്പുകളിൽ നിന്ന് ചില്ലിക്കൊമ്പ് വെട്ടി വഴിയിൽ വിതറി. മുമ്പും പിൻപും നടക്കുന്നവർ, ഹോഷന്ന, കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ, വരുന്നതായ രാജ്യം നമ്മുടെ പിതാവായ ദാവീദിന്റെ രാജ്യം വാഴ്ത്തപ്പെടുമാറാകട്ടെ, അത്യുന്നതങ്ങളിൽ ഹോഷന്ന എന്ന് ആർത്തുകൊണ്ടിരുന്നു. അവൻ യെരുശലേമിൽ ദൈവാലയത്തിലേക്ക് ചെന്ന് സകലവും ചുറ്റും നോക്കിയ ശേഷം നേരം വൈകിയതുകൊണ്ട് പന്തിരുവരോടും കൂടെ ബദാനിയിലേക്ക് പോയി. പിറ്റന്നാൾ അവൾ ബദാനിയെ വിട്ടു പോരുമ്പോൾ അവന് വിശന്നു. അവൻ ഇലയുള്ള ഒരു അത്തിവൃക്ഷം ദൂരത്തു നിന്ന് കണ്ടു. അതിൽ വല്ലതും കണ്ടുകിട്ടുമോ എന്ന് വെച്ചു ചെന്നു. അതിനരികെ എത്തിയപ്പോൾ ഇലയല്ലാതെ ഒന്നും കണ്ടില്ല. അത് അത്തിപ്പഴത്തിന്റെ കാലമല്ലാഞ്ഞു. അവൻ അതിനോട്, ഇനി നിങ്കൽ നിന്ന് എന്നേക്കും ആരും ഫലം തിന്നാതിരിക്കട്ടെ എന്ന് പറഞ്ഞു. അത് ശിഷ്യന്മാർ കേട്ടു. അവൾ എരിശലേമിലെത്തിയപ്പോൾ അവൻ ദൈവാലയത്തിൽ കടന്ന് ദൈവാലയത്തിൽ വിൽക്കുന്നവരെയും വാങ്ങുന്നവരെയും പുറത്താക്കി തുടങ്ങി. പൊൻവാണിഫക്കാരുടെ മേശകളെയും പ്രാക്കളെ വിൽക്കുന്നവരുടെ പീഠങ്ങളെയും മറിച്ചിട്ട് കളഞ്ഞു. ആരും ദൈവാലയത്തിൽ കൂടി ഒരു വസ്തുവും കൊണ്ടുപോകുവാൻ സമ്മതിച്ചില്ല. പിന്നെ അവരെ ഉപദേശിച്ചു, എന്റെ ആലയം സകല ജാതികൾക്കും പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും എന്ന് എഴുതിയിരിക്കുന്നില്ലയോ? നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തു എന്ന് പറഞ്ഞു. അത് കേട്ടിട്ട് മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും അവനെ നശിപ്പിക്കേണ്ടത് എങ്ങനെയെന്ന് അന്വേഷിച്ചു. പുരുഷാരമെല്ലാം അവന്റെ ഉപദേശത്തിൽ അതിശയിക്കിയാൽ അവൾ അവനെ ഭയപ്പെട്ടിരുന്നു. സന്ധ്യയാകുമ്പോൾ അവൻ നഗരം വിട്ടുപോകും.
ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇതുവരെയും വായിച്ചു കൊണ്ടിരുന്ന വേദഭാഗങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. സുവിശേഷത്തിൽ യേശു ഒരു അത്തിയെ ഉണക്കിക്കളയുന്നു. വളരെ പ്രസിദ്ധമായ ഒരു സംഭവമാകുന്നത്. എന്തുകൊണ്ടിത് ഇങ്ങനെ യേശു ചെയ്തുവെന്ന് നാം വളരെ വായിക്കുകയും ചിന്തിക്കുകയും കേൾക്കുകയും ചെയ്തിട്ടുള്ള ഒരു ഭാഗമാണ്. എന്നാൽ ശിഷ്യന്മാർ പിന്നീട് ഇതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ യേശുവിൻ്റെ മറുപടി ആരംഭിക്കുന്നത് ഒന്ന് ശ്രദ്ധിച്ചു. ദൈവത്തിൽ വിശ്വാസമുള്ളവർ ആയിരിക്കും. ദൈവവിശ്വാസത്തിൻ്റെ നൈർമല്യത്തിൽ നിന്നും കുതിച്ചുയർന്നു വരുന്ന ശക്തി എത്ര വലുതാകുന്നു, എത്ര വലുതാകുന്നു എന്ന് യേശുവിടെ പഠിപ്പിക്കുന്നു. ആ ഭാഗങ്ങളിലൊന്നും യേശു ഫലമില്ലെങ്കിൽ ശപിച്ചുണക്കുമെന്ന് പ്രസ്താവിക്കുന്നില്ല. എന്നാൽ യേശുവിൻ്റെ മെസ്സേജ് മറ്റൊന്നാണ്. ഹൃദയത്തിലും വാക്കിലും വിശ്വാസത്തിൻ്റെ ശുദ്ധിയുള്ളവരായി നിൽക്കുവാൻ യേശു ശിഷ്യന്മാരെ പ്രബോധിപ്പിക്കുക. ആ വാക്കുകളും പ്രവൃത്തിയും അനേകരുടെ ജീവിതത്തിലെ പ്രതിസന്ധികളെ നീക്കിക്കളഞ്ഞുവെന്ന് നമുക്കറിയാം. ദൈവകൃപയെ അവഹേളിച്ച് ആ കാലത്തെ ഉന്നതന്മാർ ആ നിർമ്മല വിശ്വാസത്തെ ഭയപ്പെട്ടു പോയിയെന്ന് നമ്മൾ വായിക്കുന്നു. ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ പരാജയം അവർക്ക് ഈ നിർമ്മല വിശ്വാസം ഇല്ലായിരുന്നു എന്നതാണ്. വാക്കുകൊണ്ട് അവർ യഹോവ എന്ന് പറഞ്ഞിരുന്നു, എങ്കിലും ഹൃദയത്തിൽ അവർ ദൈവത്തിൽ നിന്നും വളരെ അകലത്തായിരുന്നു. അവർക്ക് പ്രതിസന്ധി വരുമ്പോൾ യഹോവ നമ്മെ പകയ്ക്കാൽ നമ്മളെ നശിപ്പിക്കുവാൻ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്നു എന്നാണ് നിലവിളിക്കുന്നത്. അവരുടെ ഹൃദയത്തിൽ നിറയെ കുറ്റബോധമാണ്, അവരുടെ ഹൃദയത്തിൽ നിറയെ കയ്പും അതൃപ്തിയുമാണ്. വഴക്കമില്ലാത്ത ജനം, കുഞ്ഞാടിനെ അറുത്ത് ചോരത്തളി ആചരിച്ച് ദൈവവുമായി ഉടമ്പടി ചെയ്തതിൻ്റെ ഗൗരവം എങ്ങനെ അവർ മറന്നുപോയി. മോശ പറയുമ്പോൾ ഓരോ മനുഷ്യനും തൻ്റെ മകനെ വഹിക്കുന്നത് പോലെ നിങ്ങൾ ഈ സ്ഥാനത്തെത്തുവോളം യഹോവ നിങ്ങളെ വഹിച്ചു എന്നാണ് പറയുന്നത്. ഒരു മകനെ വഹിക്കുന്ന പിതാവിൻ്റെ ഹൃദയത്തിലെ വികാരം എന്താണ്? വാത്സല്യമല്ലയോ? സ്നേഹവും മനസ്സലിവുമല്ലയോ? അഭിമാനമല്ലയോ? ദൈവത്തിൻ്റെ കാഴ്ചപ്പാട് എത്ര വിശാലമാണ്, അതെത്ര സുനിശ്ചിതമാണ്. എന്നാൽ ഇസ്രായേലിൻ്റെ കാഴ്ചപ്പാടോ? ഭയം വന്നാൽ ദൈവത്തിനെതിരായി പ്രതികരിക്കുന്നു, ധൈര്യം വന്നാൽ ദൈവത്തിൻ്റെ കയ്യിൽ നിൽക്കാതെ അഹങ്കരിക്കുന്നു. എപ്പോഴും കടിഞ്ഞാണും വാളും കൊണ്ട് നിയന്ത്രിക്കേണ്ടി വരുന്ന ഒരു ജനത. അങ്ങനെയുള്ള യോദ്ധാക്കൾ മരിക്കുവാൻ വേണ്ടി അവരുടെ യാത്ര 40 വർഷം താമസിച്ചു പോകുന്നു. അവർ മരുഭൂമിയിൽ അലയുന്നു. പിന്നീട് വരുന്ന ചെറിയ തലമുറയെ വീണ്ടും എത്ര ശ്രദ്ധയോടെയാണ് ദൈവം പഠിപ്പിക്കുന്നത്, ധൈര്യപ്പെടുത്തുന്നത്. അവർ ഓരോ ദേശത്തുകൂടി വരുമ്പോഴും അവരുടെ ഓരോ കഥകൾ പറയുകയാണ്. 6 ദേശത്ത് ഏമീർ എന്ന മല്ലന്മാരുണ്ടായിരുന്നു. അമോന്യ ദേശത്ത് സംസൂമീർ എന്ന മല്ലന്മാരുണ്ടായിരുന്നു. അവരെയൊക്കെ ലോത്തിൻ്റെ മക്കൾ അമോന്യരും മറ്റും നീക്കിക്കളഞ്ഞു. അതിൽ കൂടി അവർക്കുള്ള ദൂതെന്താണ്? എന്നാൽ ദൈവം കൂടെയുള്ള നിങ്ങൾ എത്രയധികം ഇതൊക്കെ ചെയ്യും. ദൈവം അവരെ യുദ്ധം പരിശീലിപ്പിക്കുക, ദൈവം അവരെ വിശ്വാസം പരിശീലിപ്പിക്കുക. സഹോദരി സഹോദര, നിന്റെ ജീവിതത്തിൽ എത്ര വലിയ പ്രതിസന്ധി വന്നാലും പതരരുത്. സർവഭൂമിയുടെ നാഥൻ നമ്മോടുകൂടെ ഉണ്ടല്ലോ. ഭയപ്പെടരുത്, അധൈര്യപ്പെടുകയും വരും. ഒരു രാത്രി കൊണ്ട് ഒരത്തിയെ ഉണക്കിക്കളയുവാനും ഒരു രാത്രി കൊണ്ട് ഒരാവണക്കിനെ തൻ്റെ ഭക്തൻ്റെ തലയ്ക്ക് തണലാക്കി നൽകി അവൻ്റെ സങ്കടത്തെ മാറ്റുവാനും മനസ്സും ശക്തിയുമുള്ളൊരു ദൈവം എന്നോടും നിന്നോടും കൂടെ ഉണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ.